പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ഡെയിലി ബൈബിൾ സ്റ്റഡി 40-ാം ഭാഗത്തേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തലശ്ശേരിയിൽ നിന്നും ക്രിസ്തീയ സ്നേഹ വന്ദനം. പരിശുദ്ധ സത്യ വേദപുസ്തകത്തിലെ 40-ാമത്തെ പുസ്തകമാണ് മത്തായി എഴുതിയ സുവിശേഷം. നാം കഴിഞ്ഞ 39 പാഠങ്ങളായി പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിലൂടെ ഒരു ചൈത്രയാത്ര നടത്തി ഇന്ന് പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ജയത്തോടെ നമ്മെ സഹായിക്കുന്നതോർത്ത് ഞാൻ കർത്താവിൻ്റെ വലിയ നാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്താഭാഗം മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 45-ാമത്തെ തിരുവചനത്തിൽ നിന്നും വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ എന്നുള്ളതാണ്. നാം പറഞ്ഞ ചിന്തിച്ചതുപോലെ സമ്പൂർണ്ണ ബൈബിളിലെ 40-ാമത്തെ പുസ്തകവും പുതിയ നിയമത്തിലെ 1-ാമത്തെ പുസ്തകവുമാണ് മത്തായി എഴുതിയ സുവിശേഷം. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ആരംഭിക്കുന്ന 4 സുവിശേഷങ്ങളിൽ 1-ാമത്തെ സുവിശേഷമായ മത്തായിയിൽ യേശുക്രിസ്തുവിനെ രാജാവ് അഥവാ രാജാതിരാജാവായി വർണ്ണിക്കുമ്പോൾ മർക്കോസ് സുവിശേഷകൻ യേശുക്രിസ്തുവിനെ വിശ്വസ്തദാസനായി ചൂണ്ടിക്കാണിക്കുമ്പോൾ, ലൂക്കോസ് സുവിശേഷകൻ യേശുക്രിസ്തുവിനെ മനുഷ്യപുത്രനായി ചൂണ്ടിക്കാണിക്കുമ്പോൾ, യോഹനാൻ സുവിശേഷകൻ യേശുക്രിസ്തുവിനെ ദൈവപുത്രനായി ചൂണ്ടിക്കാണിക്കുമ്പോൾ, സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷത്തിലും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും അനേക ഉപമകളിലൂടെ അത്ഭുതകരമായ ദൈവരാജ്യ സത്യങ്ങളെ വിവരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കണം കഴിയും. അതോടൊപ്പം ദൈവരാജ്യത്തിലെ അനേക അപ്പോയിൻമെൻറ്റ്സ് അഥവാ നിയമനങ്ങൾ അഥവാ സ്തോത്ര ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും നമുക്ക് ഈ സുവിശേഷങ്ങളിലൂടെ കാണുവാൻ തക്കണം കഴിയുന്നു. സ്തോത്രം. ഇന്ത്യ ഗവൺമെൻറ്റിന് സ്തോത്രം ഗവൺമെൻറ് സ്റ്റാഫായി സ്തോത്രം നിയമിക്കപ്പെട്ട അനേക ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുള്ളതുപോലെ, ഇന്ത്യൻ റെയിൽവേയിൽ അനേക ഉദ്യോഗസ്ഥന്മാരുള്ളതുപോലെ, അവരിൽ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേക ഉത്തരവാദിത്തങ്ങളും പ്രത്യേകം പ്രത്യേകം പദവികളും ഉള്ളതുപോലെ ദൈവരാജ്യത്തിലും അനേക നിയമനങ്ങളും ഉത്തരവാദിത്തങ്ങളും പദവികളും ഉണ്ടെന്ന് പ്രാരംഭമായ മുഖവരയായിട്ട് ഞാൻ സ്തോത്രം ഇന്ന് പകൽ പ്രസ്താവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷത്തിൽ അനേക പദവികളെക്കുറിച്ച് വ്യക്തമാക്കുമ്പോൾ അതിൽ 1-ാമത് മണവാളിനെ എതിരേൽപ്പാൻ നിയമിക്കപ്പെട്ട 10 കന്യകമാർക്ക് മണവാളൻ വരുമ്പോൾ മണവാളിനെ എതിരേറ്റ് മണവറയിൽ പ്രവേശിക്കുക എന്നൊരൊറ്റ ദൗത്യമല്ലാതെ മറ്റൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല. 2-ാമതായി മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 14-ാം വാക്യത്തിലും 5, 5, 2, 1 താലന്തുകൾ കൊണ്ട് വ്യാപാരം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടവരെ നമുക്ക് സ്തോത്രം മുകളിൽ കാണുവാൻ തക്കണം കഴിയുകയാണ്. 22-ാം അധ്യായം 1-ാം വാക്യത്തിൽ രാജാവിൻ്റെ മകൻ്റെ കല്യാണ സന്ധിക്ക് ക്ഷണിക്കപ്പെട്ടവരെ കുറിച്ച് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. 4-ാമതായി 21-ാം അധ്യായം 33-ാം വാക്യത്തിൽ മുന്തിരിത്തോട്ടത്തിലെ കുടിയന്മാരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. 5-ാമത്തെ ദൗത്യമായിട്ട് 13-ാം അധ്യായം 52-ാം വാക്യത്തിൽ തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന വീട്ടുടയവനെ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. 6-ാമതായി 13-ാം അധ്യായത്തിൻ്റെ 44 മുതൽ 46 വരെ വാക്യങ്ങളിൽ നിധിയുള്ള വയലും വിലയേറിയ മുത്തും വാങ്ങിയ വ്യാപാരിയെ കാണുവാൻ തക്കണം കഴിയുന്നു. 7-ാമതായി 10-ാം അധ്യായം 36-ാം വാക്യത്തിൽ ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ അയക്കപ്പെട്ടവരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതുപോലെ അനേക ഉത്തരവാദിത്തങ്ങൾ, അനേക ദൗത്യങ്ങൾ മത്തായി സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ തക്കാൻ കഴിയുന്നു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ് സ്തോത്രം. നാം ഇന്നത്തെ കുറിവാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മത്തായി 24:45 രേഖപ്പെടുത്തിയിരിക്കുന്ന സ്തോത്രം, ഹല്ലേലൂയ, ഓ പദവി എന്നുള്ളത് പ്രിയപ്പെട്ടവരെ സ്തോത്രം. വേദപുസ്തകത്തിൽ സ്തോത്രം, പ്രിയ മത്തായി സുവിശേഷകനാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അത് നാം ചിന്തിച്ചതുപോലെ വേദപുസ്തകത്തിലെ 40-ാം പുസ്തകമായ ഓ മത്തായി സുവിശേഷം എഴുതിയിരിക്കുന്നത് ലേവി ആ എന്ന പേരിൽ അറിയപ്പെടുന്ന മത്തായിയാണ്. മത്തായി എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവയുടെ ദാനം എന്നാണ്. 58 സ്തോത്രം യഹൂദയിൽ വച്ച് ഈ സുവിശേഷം എഴുതപ്പെട്ടു എന്ന് അനുമാനിക്കുന്നു. BC 4 മുതൽ AD 30 വരെയുള്ള 34 വർഷത്തെ ചരിത്രം ഈ പുസ്തകത്തിലൂടെ വർണ്ണിക്കുകയാണ്. യേശു നിത്യ രാജാവായ മശിഹ എന്ന് ഈ പുസ്തകത്തിലൂടെ വരച്ച് കാണിക്കപ്പെടുന്നു. ഈ പുസ്തകത്തിലെ ക്രിസ്തു വാഗ്ദത്ത മശിഹ എന്ന് 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെ വാക്യങ്ങളിലും നമുക്ക് വായിക്കാൻ കഴിയുന്നു. ഈ മത്തായി യഹൂദനെങ്കിലും റോമക്കാർക്ക് വേണ്ടി ഓ ചുങ്കം പിരിവ് നടത്തിയിരുന്നവനായിരിക്കൊണ്ട് അന്നത്തെ ചുങ്കം പിരിവുകാരെ യഹൂദന്മാർ ഏറ്റവും വെറുത്തിരുന്നതിനാൽ മത്തായി ഒരു വെറുക്കപ്പെട്ടവനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കണം കഴിയുന്നു. എങ്കിലും വെറുക്കപ്പെട്ടവനായിരുന്നു മത്തായി. യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ തനിക്കുള്ള സകലവും ഉപേക്ഷിച്ച് സ്തോത്രം, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിനെ പിൻഗമിക്കാനിടയായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാന സ്വർഗാരോഹണങ്ങൾക്ക് ശേഷം ഏകദേശം 9 വർഷം യഹൂദ ദേശത്ത് സുവിശേഷം പ്രചരിപ്പിച്ചുകൊണ്ട് താൻ ആയിരിക്കുകയും പിന്നീട് എത്യോപ്യ, ഈജിപ്ത്, മാഴ്സിഡോണിയ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ തൻ്റെ സുവിശേഷ ജൈത്രയാത്ര തുടരുകയും 60 ഒരു രക്തസാക്ഷിയായി തൻ്റെ ജീവിതം പൂർത്തീകരിക്കപ്പെട്ടു എന്നും ഹല്ലേലൂയ നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പഴയ നിയമ ഉദ്ധരണികൾ, പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് മത്തായി എഴുതിയ സുവിശേഷം. ഈ പുസ്തകത്തിൽ ഏകദേശം 19 പ്രവചനങ്ങളും അതിൻ്റെ നിവർത്തികളെ കുറിച്ചും അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറിവാക്യത്തിലേക്ക് നമുക്ക് വേഗം മടങ്ങി വരാം. മത്തായി 24:45 എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ, അവൻ അവനെ തനിക്കുള്ള സകലത്തിലും യജമാനനാക്കി വയ്ക്കും എന്നവിടെ വായിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവാണ് ഇനി ലോകത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം എന്നുള്ളത്. വേദപുസ്തകത്തിൽ സുവിശേഷകന്മാർ മാത്രമല്ല, ലേഖനത്തിലും വെളിപ്പാട് പുസ്തകത്തിലും നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് അത്യന്തം ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഓ ഇനി സംഭവിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവാണെങ്കിൽ അതിനെ ഉപമിച്ചുകൊണ്ടുള്ള അനേക ഉപമകൾ വേദപുസ്തകത്തിൽ കാണുവാൻ തക്കാണ് കഴിയുന്നു. ഇവിടെ ഇതാ ഒരു വീട്ടുടയവൻ, ഹല്ലേലൂയ, ഒരു യജമാനൻ, ഹല്ലേലൂയ, ഓ തൻ്റെ ദാസനെ വിളിച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ്, നീ തക്ക സമയത്ത് ഓ സ്വത്ത് എൻ്റെ ദാസന്മാർക്ക് തക്ക, എൻ്റെ വീട്ടുകാർക്ക് തക്ക സമയത്ത് ആഹാരവിഹിതം എത്തിച്ചു കൊടുക്കണമെന്ന്. അതെ, ആ ദാസൻ ഹല്ലേലൂയ രണ്ട് വിധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ ദാസൻ വളരെ വിശ്വസ്തതയോടെ ഒരു ദിവസം 3 നേരം അല്ല എത്ര നേരമാണോ അതനുസരിച്ച് ഓ തൻ്റെ വീട്ടുകാർക്ക് മുഴുവനും അവരെത്ര പേരുണ്ടെങ്കിലും വിശ്വസ്തതയോടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ വിശ്വസ്തതയോടെ, ഹല്ലേലൂയ, അവർക്ക് ആഹാരവിഹിതം എത്തിച്ചു കൊടുക്കുന്നു എങ്കിൽ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കണ്ടാൽ ആ ദാസന് ലഭിക്കുന്ന പ്രതിഫലം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും വലുതാണ്. യജമാനൻ അവനെ തനിക്കുള്ള സകലത്തിലെ യജമാനനാക്കി വയ്ക്കുമെന്ന് വായിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, യജമാനൻ വരുമ്പോൾ താൻ അവിശ്വസ്ത ദാസനായി മറ്റുള്ളവരോടുകൂടി തിന്നാനും കുടിക്കാനും ഓ തൻ്റെ ദാസന്മാരെ ഉപദ്രവിക്കുകയും ചെയ്യാൻ ഇടയായി തീർന്നാൽ അവനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുമ്പോൾ അത് പ്രിയപ്പെട്ടവരെ ദൈവം വിശ്വസ്തരായ ദാസന്മാർക്ക് നൽകിയിരിക്കുന്ന വലിയൊരു പദവിയാണ്. തൻ്റെ വീട്ടുകാർക്ക് സമയാസമയങ്ങളിൽ ഭക്ഷണ വിഹിതം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ഒരു 10,000 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ വ്യക്തിപരമായോ ബാക്കിയുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ദൈവപദ്ധതി തൻ്റെ വീട്ടുകാർക്ക് ആഹാരം കൊടുക്കാനാണെങ്കിൽ അതിനു വേണ്ടി മുൻഗണന നീ നൽകുമെങ്കിൽ പിന്നത്തേതിൽ സ്തോത്രം ഹല്ലേലി അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിന് വിചാരകനാക്കുന്ന ദൈവം നിന്റെ കരങ്ങളെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കുകയും അനേകരെ പോറ്റാൻ ആവശ്യമായിരിക്കുന്ന ദൈവിക കൃപകൾ അവൻ സ്വർഗത്തിൽ നിന്ന് നിന്നിലേക്ക് ഒഴുക്കി തരികയും ചെയ്യും. പ്രിയപ്പെട്ടവനെ, ഇത് ഹലൻ ധനം സമ്പാദിക്കാനുള്ള കാലമല്ല, ഇത് ശുശ്രൂഷ ചെയ്യാനുള്ള കാലം. നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവ് ഏറ്റവും സമീപ വാതിൽക്കലായി നിൽക്കുമ്പോൾ ഓ നാം നിക്ഷേപങ്ങളെ സ്വരൂപിക്കുന്നതിന് പകരം നമുക്ക് ലഭ്യമായിരിക്കുന്നതിൽ നിന്നും നമ്മുടെ വിശ്വാസത്തിനൊത്തവണ്ണം ഹല്ലേലൂയ ഓ മറ്റുള്ളവർക്ക് ഓ അത് മാത്രമല്ല ഓ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന് ശുശ്രൂഷകരായ വീട്ടുകാർക്ക് ഓ ശുശ്രൂഷ ചെയ്യാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ അവർ നമ്മെ നിശ്ചയമായും മാനിക്കുന്ന ദൈവമത്രേ. അതുകൊണ്ട് നമുക്ക് ആ മുൻഗണനകൾ ഈ ദിനങ്ങൾ തുടരാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. തക്ക സമയത്ത് യജമാനന്റെ വീട്ടുകാർക്ക് ആഹാരം കൊടുക്കുവാൻ അവൻ നമുക്ക് പ്രാപ്തിയും ബലവും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് വരാറായി. ഓ അവൻ വലിയവനാണ്, നമ്മുടെ കയ്യിൽ ഹല പരിമിതികളുണ്ടെന്ന് നാം പറഞ്ഞേക്കാം. എന്നാൽ പരിമിതിയില്ലാത്ത ഒരു കർത്താവ് നമുക്കുള്ളത് കൊണ്ട് നാം വിശ്വാസത്തോടും വിശ്വസ്തയോടും ചുവട് വയ്ക്കുമ്പോൾ, ഒരു ചുവട് നാം വയ്ക്കുമ്പോൾ രണ്ട് ചുവട് നമ്മോട് അടുത്ത് വരുന്ന കർത്താവ് നമ്മിലൂടെ അത്ഭുതങ്ങളെ ചെയ്തു തരും. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ കർത്താവിനോട് അടുത്ത് ചെന്ന് അവൻ്റെ വേലയിൽ വിശ്വസ്തത പുലർത്താൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, ഓ മാതാ, അവിടുത്തെ തിരുക്കുമാരനെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നന്ദിയോടെ ദൈവസ്ഥാനത്തിൽ അടുത്തു വരുന്ന കർത്താവേ, അങ്ങ് ഞങ്ങൾ പകരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. കൃപ ധാരാളം പകരണം. അങ്ങയുടെ പുത്രനെ മഹത്വപ്പെടുത്തുകയും അങ്ങ് ഞങ്ങളെ ധാരാളം സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഈ വചനം കേട്ട എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയാണ്. തിരുകൃപ ഓരോരുത്തരുടെ മേലും പകരണം. ഞങ്ങൾ ഓരോരുത്തരും വിശ്വസ്ത ദാസന്മാരായി അങ്ങ് ഏൽപ്പിക്കുന്ന ദൗത്യം ചെയ്യുന്നവരായിരിക്കാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഇരട്ടി അഭിഷേകത്തിന്, ഇരട്ടി ദൈവകൃപയ്ക്ക്, ഇരട്ടി ദൗത്യം ചെയ്യാനുള്ള ശക്തിക്ക് മുഖാന്തരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകളാൽ പൊതിയ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.